ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ അല്പനേരത്തെ തിരുവചന ധ്യാനത്തിനായി ഇന്ന് ഏവൻഗേലിയോനായിട്ട് വായിച്ച വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ലൂക്ക് chapter 9 verses commencing from 28 through 36. ചില വാക്യങ്ങൾ ഞാൻ വായിക്കും. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. രണ്ട് പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവൻ്റെ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന രണ്ട് പുരുഷന്മാരെയും കണ്ടു. അവർ അവനെ വിട്ട് പിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നത് എന്ന് അറിയാതെ പറഞ്ഞു. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പീൻ എന്ന ഒരു ശബ്ദം ഉണ്ടായി. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ വചനം ധ്യാനിപ്പാനായി ഞങ്ങൾ ഒരുങ്ങുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. നിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ലല്ലോ. സ്വർഗീയമായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തെ ശോധന ചെയ്യുവാനും വീണ്ടും സമർപ്പിതരായി ലോകത്തിൽ ക്രൈസ്തവ സാക്ഷ്യം നിറവേറ്റുവാനും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ഒരുമിച്ചുള്ള ദൈവീക ധ്യാനത്തിൽ അവിടുന്ന് പ്രസാദിക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കണമേ. യേശു മിശിഹാ മൂലം ധ്യാനിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കൈക്കൊള്ളുമാറാകണമേ. ആമേൻ. ഇന്ന് സഭയായി മിഷൻ സൺഡേ ആയിട്ട് വേർതിരിച്ചിരിക്കുന്നുവല്ലോ. ഇന്ന് സഭയായിട്ട് ധ്യാനിപ്പാനായിട്ട് തന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഗ്ലോറിഫിക്കേഷൻ ഓഫ് മെസ്സായ ത്രൂ ഡെത്ത്. കർത്താവിൻ്റെ, മശിഹായുടെ മരണത്തിലൂടെയുള്ള തേജസ്കരണം എന്നുള്ള ഒരു പ്രത്യേക വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് മാർത്തോമാ സഭകളിലെല്ലാം ഇന്ന് പ്രത്യേകമായിട്ട് ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, മറുരൂപമലയിലെ ഈ രൂപാന്തരീകരണത്തെക്കുറിച്ച് ഇന്ന് സഭയൊട്ടാകെ ധ്യാനിക്കുന്ന ഒരനുഭവമാണ്. ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ മറുരൂപമല എന്നുള്ളത് താബോർ മല എന്ന് പൊതുവെ അറിയപ്പെടുന്നു. അവിടെ യേശു കർത്താവ് മറ്റ് രണ്ട് പേരോട് ചേർന്ന് വലിയൊരു ഉച്ചകോടി നടക്കുകയാണ്. ഒരു വലിയ കമ്മിറ്റി മീറ്റിംഗ് നടക്കുകയാണ്. വലിയൊരു സബ്മിറ്റ് നടക്കുകയാണ്. ആ സബ്മിറ്റിൽ പങ്കെടുക്കുന്നത് യേശു കർത്താവ്, മോശ, പിന്നെ ഏലിയാവ്. മോശ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ന്യായപ്രമാണത്തിൻ്റെ പ്രതിനിധിയാണ്. ദൈവം ഇസ്രായേൽ ജനത്തിന് മോശയിൽ കൂടെയാണ് ന്യായപ്രമാണം കൊടുത്തത്. 1-ാം പാഠഭാഗത്ത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രതിനിധിയാണ് മോശ. 2-ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഏലിയാവാണ്. അത് പ്രവാചകന്മാരുടെ പ്രതിനിധിയാണ്. 3-ാമത് യേശു കർത്താവ്. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും യേശു ക്രിസ്തു, അവിടെയാണ് നമുക്കവരെ ഈ തരത്തിലാണ് നമുക്കതിനെ, ആ ഒരു സബ്മിറ്റിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ബൈബിളിൻ്റെ മുഴുവൻ ഒരു ചുരുക്കരൂപം നമ്മൾ പറഞ്ഞാൽ ന്യായപ്രമാണം, പ്രവാചകന്മാർ, യേശു ക്രിസ്തു. തൻ്റെ ജനത്തിന് ന്യായപ്രമാണം കൊടുത്ത് നേരിൻ്റെ പാദനായിൽ നടക്കാൻ ദൈവം അവരെ ഉദ്ബോധിപ്പിച്ചെങ്കിലും അവരനുസരിച്ചില്ല. ദൈവം പ്രവാചകന്മാരിലൂടെ ഒരുപാട് അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷേ ആ ശ്രമമൊക്കെ വിഫലമായി. സോ ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം The Almighty God sent His only begotten Son to the world and redeemed the all humanity. തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് പാപത്തിൽ ആണ്ടിരുന്ന ജനതയെ രക്ഷിക്കാനായി ശ്രമിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു ചുരുക്കവും അതാണ്. ന്യായപ്രമാണവും പ്രവാചകന്മാരും യേശു ക്രിസ്തുവും, ഇത്രയേ ഉള്ളൂ. കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തനമാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു വലിയ സംഗമമാണ് ഈ മറുരൂപമലയിൽ നടന്നത്. ന്യായപ്രമാണത്തിൻ്റെ പ്രതിപുരുഷനായ മോശ, പ്രവാചകന്മാരുടെ പ്രതിപുരുഷനായ ഏലിയാവ്, പിന്നെ യേശു ക്രിസ്തുവും അവിടെ നടക്കുന്ന വലിയൊരു ഉച്ചകോടിയാണ്. ഞാൻ ഈ വിഷയത്തെ ആധാരമാക്കി മൂന്ന് ചിന്തകളാണ് നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ട്രാൻസ്ഫിഗറേഷൻ ത്രൂ പ്രെയർ. ഇത് പ്രാർത്ഥനയിൽ കൂടെ രൂപപ്പെട്ട ഒരു രൂപാന്തരീകരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തൻ്റെ പരശുശ്രൂഷ വേളയിൽ യേശു കർത്താവ് പല സമയങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രാർത്ഥന അനിവാര്യമാണെന്ന് നമ്മൾ വേറൊരാളെ നോക്കേണ്ട ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിയാൽ മാത്രം മതി. ജീവിതത്തിൽ പല അവസരങ്ങളിൽ അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവന് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ, ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോൾ അവൻ മലയിൽ പോയി പ്രാർത്ഥിച്ച് ഇറങ്ങി വന്നാണ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അവൻ പരീക്ഷയെ അതിജീവിച്ചപ്പോൾ കർത്താവ് 40 രാവും 40 പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ് സാത്താൻ്റെ പരീക്ഷകളെ അതിജീവിക്കുന്നത്. തൻ്റെ ഇഹലോകത്തിലെ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തപ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചാണ് തൻ്റെ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. താൻ ഒരുപാട് ബിസി ആയിരുന്നപ്പോൾ, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ബിസി സ്കെഡ്യൂൾ, ഹീ സെറ്റ് അപ്പാർട്ട് സം ടൈം ഫോർ പ്രെയർ. ഒരുപാട് ജനങ്ങൾ പലയിടത്തു നിന്ന് സൗഖ്യത്തിനു വേണ്ടി അവൻ്റെ അടുക്കലേക്ക് ഓടി വന്നപ്പോൾ പേരും പ്രശസ്തിയും ഒരുപാട് വർദ്ധിച്ചപ്പോൾ അവനോ നിർജ്ജന സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 5:16 നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ തൻ്റെ തിരക്കിൻ്റെ നടുവിൽ കർത്താവ് പ്രാർത്ഥിച്ചു. തൻ്റെ ക്രൂശിൻ്റെ മുഖത്ത് കർത്താവ് പ്രാർത്ഥിച്ചു. കുരിശിനെ അമൂഹരിക്കാൻ പോയപ്പോൾ കർത്താവ് കുരിശിനെ അമൂഹരിക്കാനുള്ള ശക്തിക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്, തന്നെ ദ്രോഹിച്ച ശത്രുക്കൾക്ക് വേണ്ടി കൂടി കർത്താവ് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും പ്രാർത്ഥിക്കണമെന്ന് തൻ്റെ ജീവിതചര്യയിലൂടെ കർത്താവ് കാണിച്ചു. ഇവിടെയും കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് പോയത് ടൂറിനല്ല, അവിടെ പോയി കാഴ്ചകൾ കാണാൻ വേണ്ടി പോയതല്ല. മലമുകളിൽ കയറിയാൽ അവിടെയുള്ള പട്ടണങ്ങളൊക്കെ ഭംഗിയായിട്ട് കാണാൻ, ദൂരെയുള്ള പച്ചവിരിച്ച കാഴ്ചകളൊക്കെ കാണാമെന്നുള്ള കണ്ണിന് നയനാനന്ദകരമായ സുഖത പകരുന്ന കാഴ്ച കാണാനല്ല അവിടെ പോയത്, പ്രാർത്ഥിപ്പാനാണ് കർത്താവ് ആ മലയിലേക്ക് പോയത്. അവൻ നിശബ്ദമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് നേടിയ കരുത്താണ് ഈ ലോകത്തിലെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിന് പ്രാപ്തി കൊടുത്തത്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്പനേരം വേർതിരിക്കുമെങ്കിൽ ഈ ലോകത്തിലെ അനുഭവങ്ങളുടെ മധ്യത്തിൽ നമുക്ക് പട്ടുപോകാതെ താളടിയാകാതെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എന്നാൽ താൻ കൂട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൂട്ടിന് കൊണ്ടുപോയ ആൾക്കാർ ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു എന്ന് ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ശാരീരിക ക്ഷീണവും മറ്റു പല തിരക്കുകളും ഈ പ്രാർത്ഥനയിൽ നിന്ന് മാറുന്നതിന് ഒരു മുഖാന്തരമായിട്ട് തീരും. മാറ്റിവെക്കാൻ പറ്റുന്ന ഏക കാര്യമെന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയായി ആദപ്പതിച്ചിട്ടുണ്ട്, തീർന്നിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, എന്തു മാറ്റിവെച്ചാലും അല്പനേരം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് നേടുന്ന കരുത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബലം എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂട്ടിന് പോയ ആൾക്കാരിന്ന് പലപ്പോഴും പ്രാർത്ഥനയിലുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ദൈവം നമ്മളെ ഒന്നിച്ചു ചേർത്ത കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഈ ദൈവത്തെ ആരാധിക്കുന്ന രീതിയിൽ മുൻപന്തിയിലാണോ, പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവം നമുക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ദാനമായിട്ട് തന്ന കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പം ഈ ക്രൈസ്തവ യാത്രയിലുണ്ടോ? നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് മുഴങ്കാലിനെ മടക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥനയുടെ അനുഭവം നമുക്കുണ്ടോ എന്ന് ശാന്തമായിട്ട് നമ്മൾ വിലയിരുത്തണം. കർത്താവ് കൂട്ടിന് കൊണ്ടുപോയ ശിഷ്യന്മാർ ഉറക്കത്താൽ ഭാരപ്പെടുന്നു. കർത്താവ് അവരോട് പിന്നീട് നമുക്ക് വേറെ വേദഭാഗത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ്റെ ക്രൂശിൻ്റെ മരണത്തിനോട് അടുത്ത സമയത്ത് കർത്താവ് പ്രാർത്ഥിപ്പാനായിട്ട് പോകുമ്പോൾ, തിരിച്ച് പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ അവരിരുന്ന് ഉറങ്ങുന്നത് കാണുന്നത് കർത്താവ് കാണുന്നു. കർത്താവ് പറഞ്ഞ അല്പനേരം പോലും എൻ്റെ കൂടെ ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് സാധ്യമല്ലേ? ആത്മാവ് ഒരുക്കമുള്ളത് പക്ഷേ ജഡമോ ബലഹീനമത്രേ. ജഡത്തിൻ്റെ ഇച്ഛകൾക്ക് സുഖത പകരുന്ന ഇഷ്ടം, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ ആത്മീയ മനുഷ്യൻ ഒരുപക്ഷെ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജഡീക മനുഷ്യൻ ഒരുപക്ഷെ നമ്മളുടെ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാനും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ജീവിപ്പാനും ഇടയാകുന്നത് എന്ന് ഈ മറുരൂപ മലയിലെ ദർശനം നമ്മളെ പഠിപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥിച്ചു നേടിയ കരുത്താണ് തുടർന്നുള്ള നാളുകളിൽ അവന് ദൈവത്തിൻ്റെ പദ്ധതി അവനിലൂടെ പൂർണ്ണമാക്കുവാനുള്ള ശക്തി പകർന്നത്. രണ്ടാമതായി ഈ ട്രാൻസ്ഫിഗറേഷൻ തന്ന ട്രാൻസ്ഫിഗറേഷൻ ത്രൂ സഫറിങ്, ഇത് സഹനത്തിലൂടെയുള്ള ഒരു ട്രാൻസ്ഫിഗറേഷനാണ്. സഹനത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു ട്രാൻസ്ഫിഗറേഷനാണ്. അതായത് അവിടെ നിന്ന് ഈ മലയിൽ എന്താണ് ഇവർ സംസാരിച്ചത്? വാട്ട് വാസ് ദെയർ അജണ്ട ഇൻ ദാറ്റ് സമ്മിറ്റ്? ദെയർ വാസ് എ പർട്ടിക്കുലർ അജണ്ട. അവരുടെ ഇടയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വിഷയമുണ്ടായിരുന്നു. ആ വിഷയത്തെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്. അവരുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ യെരുശലേമിൽ കർത്താവ് പ്രാപിക്കാൻ പോകുന്ന നിര്യാണത്തെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്യുന്നത്. കുരിശിനെ അപഹരിക്കാൻ പോകുന്ന കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചുള്ളതായിരുന്നു അവരുടെ പ്രത്യേക വിഷയം എന്ന് പറയുന്നത്. എന്നാൽ അതൊന്നും തിരിച്ചറിയാതെ ഉറങ്ങിപ്പോയ ശിഷ്യന്മാർ പത്രോസ് പറയുന്നുണ്ട്, നിനക്ക് സമ്മതമെങ്കിൽ ഞാനൊരു കുടിൽ കെട്ടാം. അവരെക്കൊണ്ട് അത്രേ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. അപ്രസക്തമായ കുടിൽ, അനിവാര്യമായ കുരിശ്, ഇത് രണ്ടും തമ്മിലുള്ള ഒരു വലിയ ഒരു തർക്കമാണ് അവിടെ നടക്കുന്നത്. അപ്രസക്തമായ കുടിൽ, കുടിലാണ് അവിടെ ആവശ്യമില്ല, ഇറ്റ് ഈസ് എ സെക്യുർ പ്ലേസ്. പക്ഷേ അതല്ല തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കുരിശാണ് തൻ്റെ ജീവിതത്തിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നത് എന്ന് ഈ ഇവരോടുമായിട്ടുള്ള സംഭാഷണത്തിൽ കൂടെ കർത്താവ് ഒന്നുകൂടെ അടി ഉറപ്പിക്കുകയാണ്. വിശ ഉറയ്ക്കാനായിട്ട് ഇടയാകുന്നു ഈ രൂപാന്തരീകരണം എന്ന് പറയുന്നത്. മലമുകൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് എന്ന് പറഞ്ഞാൽ അവിടെ ദൈവസാന്നിധ്യമുണ്ട്, അവിടെ എല്ലാവരും ഉണ്ട്. മോശയുണ്ട്, പ്രവാചകന്മാരുണ്ട്, യേശു ക്രിസ്തുവുണ്ട്, ഒരു കുഴപ്പവുമില്ല. ആവശ്യത്തിന് ഇച്ചിരി ഒന്ന് ഉറങ്ങാനും പറ്റി. അതുകൊണ്ട് ഈ മലമുകളിൽ ഇരുന്നാൽ മതി എന്നുള്ള ഒരു കാര്യം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ പത്രോസ് പറഞ്ഞത് ഞാനൊരു കുടിൽ കെട്ടാം എന്നുള്ളത്. നമുക്ക് ഇവിടെ ഇരുന്നാൽ മതി. പക്ഷേ കർത്താവിന് അതല്ല ആഗ്രഹം. താഴ്വാരം എന്നെ കാത്തിരിക്കുന്നു, കണ്ണുനീരോടുകൂടി എന്നെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരവിടെയുണ്ട്. രോഗത്തിൻ്റെ നടുവിൽ സൗഖ്യം ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് പേരവിടെ കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ മിനിസ്ട്രി ഈ സുഖമുള്ള രീതിയിലല്ല, ഈ വേദനപ്പെടുന്നവരുടെ ഇടയിലാണെന്ന് കർത്താവ് തിരിച്ചറിഞ്ഞ ഒരു നിമിഷമാണ്. അതുകൊണ്ടാണ് അവൻ എന്നെ സ്നേഹപൂർവ്വം എതിർക്കുന്നതും. കർത്താവിൻ്റെ ആ മിനിസ്ട്രിയെ വെളിവാക്കുന്നതാണ് അവിടെ ഉണ്ടായ ശബ്ദവും ആ ദർശനവും എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദർശനമുണ്ടായപ്പോൾ ഇവർ ഈ പ്രത്യേക നിര്യാണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഞാൻ മനസ്സിലാക്കുകയാണ് ഈ മോശയാണെങ്കിൽ ജനങ്ങൾ തന്നെ എതിർക്കുന്നു എന്ന് കാണുമ്പോൾ, അവരുടെ വഷളത്തരം കാണുമ്പോൾ കൽപ്പലക എറിഞ്ഞുടയ്ക്കുന്നതാണ് മോശ കോപത്തോടെ. അതുകൂടാതെ നമുക്കറിയാം മോശ ജീവിതത്തിൽ സഹിക്കാൻ മേലാതെ വന്നപ്പോൾ ഒരു എബ്രായനെ ഒരു മിസ്രീമൻ അടിക്കുന്ന കണ്ടപ്പോൾ അവനെ കൊന്ന് മണലിൽ മറവ് ചെയ്തിട്ട് മിദ്യാനിലേക്ക് ഓടിപ്പോയ പുള്ളിയാണ് മോശ. ഒരുപക്ഷെ മോശ കർത്താവുമായിട്ട് എന്താണ് സമ്പാദിച്ചതെന്ന് അറിയുകയില്ല. ഏതായാലും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ ഓടിയ ചരിത്രം മോശയ്ക്കുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിൽ കൂടെ അതെല്ലാം പൂർത്തീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓടി ഒളിക്കാനല്ല, പ്രയാസങ്ങൾ വരുമ്പോൾ ഓടി ഒളിക്കാനല്ല, ശത്രുവിനോട് അതേ നാണയത്തിൽ പകരം ചെയ്യുവാനല്ല, തൻ്റെ കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുന്ന സ്വർഗീയമായ മാതൃകയുടെ ആ ഉന്നതിയിലേക്ക് കർത്താവ് നടന്നെടുക്കുകയാണെന്ന് നമ്മൾ ഓർക്കണം. മോശയുടെ ജീവിത രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കുരിശിനെ വരിക്കുവാൻ, കുരിശിൽ തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് കടക്കാൻ കർത്താവ് തയ്യാറെടുക്കുകയാണ്. ഏലിയാവിനെ നമുക്കറിയാം, ആഹാബിൻ്റെയും ഇസബെല്ലിൻ്റെയും ഭീഷണിയെ ഭയന്ന് ഓടിപ്പോയി ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങിയ പ്രവാചകനായ ഏലിയാവിനെ നമുക്കെല്ലാവർക്കും അറിയാം. പേടിച്ചു പോയി, ഭയന്നുപോയി, രാജശാസനത്തെ ഭയന്നുപോയി, രാജാവിൻ്റെ ധർമ്മഭക്തിയെ ഭയന്നുപോയി, പേടിച്ചു പോയി ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങിയ പ്രവാചകൻ ഇപ്പോൾ ഇതാ യേശു കർത്താവുമായിട്ട് സംഭാഷിക്കുകയാണ്. എന്നാൽ യേശു കർത്താവ് ഓടി ഒളിക്കാനല്ല, കുരിശിൻ്റെ അനുഭവം വരുമ്പോൾ സധൈര്യം അതിനെ നേരിടാനുള്ള ശക്തിയാണ് അവൻ ആ മലമുകളിൽ നിന്ന് പ്രാപിച്ചത് എന്നുള്ളത് ഞാനും നിങ്ങളും മറന്നു പോകരുത്. നമുക്കറിയാം ഈ മലമുകളിൽ നിന്ന് അവരിറങ്ങി വരുമ്പോൾ, ആ ഇറങ്ങി വരുന്ന തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം ലൂക്കോസ് എഴുതിയ സുവിശേഷം 9:51 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പത്രോസും യാക്കോവും ഈ ഓനാനൊക്കെ ഇവർ വിചാരിച്ചു ഏലിയാവുമായിട്ടൊക്കെ കർത്താവ് മലയിലൊക്കെ സംസാരിച്ചില്ലേ, എന്തോ വിഷയമെന്ന് ഇവർക്ക് അറിയത്തില്ല, സംസാരിച്ചില്ലേ. അതുകൊണ്ട് ശമരിയാക്കാരുടെ ഗ്രാമത്തിൽ ഇവർ സുവിശേഷം അറിയിക്കാൻ ചെന്നപ്പോൾ അവിടെ ശമരിയാക്കാർ ഇവരെ ഉൾക്കൊണ്ടില്ല. അപ്പോൾ യാക്കോവ് യോഹന്നാനും ഒരു മാർഗം കണ്ടെത്തുന്നുണ്ട്. അവർ പറഞ്ഞു ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കി ബാൽ പ്രവാചകന്മാരെ എല്ലാവരെയും കൊന്നില്ലേ ഏലിയാവ്, അതുപോലെ നീ അങ്ങോട്ടൊന്ന് പ്രാർത്ഥിച്ചേ, എന്നിട്ട് നമ്മളെ ഉൾക്കൊള്ളാത്ത ഈ ശമരിയക്കാരെ മുഴുവൻ അങ്ങ് നശിപ്പിക്കേ എന്ന് കർത്താവ് പറയുന്നു, അല്ല എന്ന് ഈ യാക്കോബ് യോഹന്നാനും പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് അവരെ ശാസിക്കുന്നുണ്ട്, നിങ്ങളേത് ആത്മാവിന് അധീനരെന്ന് നിങ്ങളറിയുന്നില്ല. നിങ്ങളൊന്നോർക്കണം ഈ ബൈബിൾ എത്ര സുന്ദരമാണെന്നൊന്ന് മനസ്സിലാക്കണം. ഒരു പക്ഷേ മറുരൂപമലയിൽ യാക്കോബ് യോഹന്നാനും കാണുന്നത് ഏലിയാവുമായിട്ട് കർത്താവായ യേശു ക്രിസ്തു സംഭാഷിച്ചിട്ട് ഏലിയാവിൻ്റെ ഗുണങ്ങളൊക്കെ എന്തെങ്കിലും ഇവൻ്റെ ജീവിതത്തിൽ കാണിക്കുമോ, ഇങ്ങനത്തെ ശത്രുക്കെതിരെ ഏലിയാവ് പ്രവർത്തിച്ചത് ഇങ്ങനെയാണ്, ഒരു പക്ഷേ കർത്താവും അങ്ങനെ പ്രവർത്തിക്കും, പഴയ നിയമത്തിൻ്റെ ആ രീതിയിൽ ചെയ്യുമെന്ന് വിചാരിച്ചാണ് ഒരു പക്ഷേ അവർ പറഞ്ഞത്. പക്ഷേ കർത്താവ് അവരെ ശാസിക്കുകയാണ്, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് എന്ന് പറയുന്നത് അവൻ ശത്രുക്കളെപ്പോലും സ്നേഹിക്കാൻ പഠിപ്പിക്കുക എന്നുള്ള ഒരു വലിയ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറയുന്നത് സഹനത്തിലൂടെയുള്ള ഒരു ട്രാൻസ്ഫിഗറേഷൻ. കുരിശ് ഉണ്ടെങ്കിൽ മാത്രമേ കിരീടമുള്ളൂ, മരണമുണ്ടെങ്കിൽ മാത്രമേ ഉയർപ്പുള്ളൂ, ഇരുട്ടുണ്ടെങ്കിൽ മാത്രമേ വെളിച്ചത്തിന് വിലയുള്ളൂ, ദുഃഖമുണ്ടെങ്കിൽ മാത്രമേ സന്തോഷത്തിന് വിലയുള്ളൂ, വിരഹമുണ്ടെങ്കിൽ മാത്രമേ കൂടിച്ചേരലിന് വിലയുള്ളൂ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സ്വർണം അത് തീച്ചുള്ളയുടെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടാണ് നല്ല ഓർണമെൻസായിട്ട് മാറുന്നത്. ശില്പിയുടെ കരത്തിലുള്ള ഉളി കൊണ്ട് ചുറ്റിക കൊണ്ട് ഒരുപാട് തവണ അടി കൊണ്ട് രൂപപ്പെട്ടിട്ടാണ് ഒരു ശില്പം നല്ല ശില്പമായിട്ട്, ശില്പിയുടെ മനസ്സിനിണങ്ങിയ ശില്പമായിട്ട് മാറുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും ദുരിതങ്ങളും ദുഃഖങ്ങളും നിങ്ങളെ നിങ്ങളാക്കുവാനായി ഇടയാക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്കതൊക്കെ സഹിപ്പാൻ ദൈവം പ്രാപ്തി നൽകും. കുടുംബത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാൾ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമും, അതൊരു കുരിശായി കാണുന്നവർക്ക് അല്ല എനിക്കിത് വേണ്ട എന്നുള്ളവർക്ക് ഒരു പക്ഷേ അതിനോട് താല്പര്യം കാണുകയില്ല, എന്നാൽ അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്, ജീവിതത്തിൻ്റെ ഉദ്ദേശമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുകയാണ്. കുഞ്ഞുങ്ങൾ അവരെ വളർത്തുന്നതും അവരെ പഠിപ്പിക്കുന്നതും ഒക്കെ പ്രയാസമാണെന്ന് ധരിച്ചാൽ അത് ഏറ്റെടുക്കാൻ നമുക്ക് സാധ്യമല്ല, എന്നാൽ ഇതൊരു ഗിഫ്റ്റാണ്, ഇത് തലമുറകൾ ദൈവത്തിൻ്റെ വലിയ ദാനമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അത് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാൻ, ചില സഹനങ്ങൾ ഏറ്റെടുക്കാൻ, ചില കഷ്ടതകൾ ഏറ്റെടുക്കാൻ, ഇത് പ്രയാസമാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് ഏറ്റെടുക്കാൻ, ആ പ്രയാസത്തിലൂടെ ആ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് അത് വലിയൊരു ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് പ്രിയപ്പെട്ടവരെ എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഈ സംഭാഷണം കർത്താവിനെ കുരിശുമരണത്തിന് വേണ്ടി സജ്ജനാക്കി. സഹനത്തിലൂടെയാണ് കുരിശ് എന്ന് ഈ ട്രാൻസ്ഫിഗറേഷൻ നമ്മളെ വിളിച്ചോതുകയാണ്. അവൻ്റെ ജീവിതത്തിൽ കുരിശിനെ സഹിക്കാൻ അവന് പ്രാപ്തി കൊടുക്കുന്ന ഒരു ദർശനമായിട്ട് മാറി. അതുകൊണ്ട് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ, ഇഫ് ദെയർ എനിബഡി ടു അവോയ്ഡ് ദ ക്രോസ് ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാരണവശാൽ എനിക്ക് കുരിശ് വേണ്ട, കഷ്ടത വേണ്ട എന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ നിന്ന് ഒളിച്ചോടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മറുരൂപമലയിലേക്കൊന്ന് നോക്കണം. മുന്നമേ അറിയാമായിരുന്നിട്ടും, താൻ ക്രൂശിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടും തന്നെ തന്നെ ദൈവസന്നിധിയിലേക്ക് വിനയപ്പെടുത്തിയ ആ കർത്താവിൻ്റെ മാതൃകകൾ ജീവിതത്തിലെ കുരിശിൻ്റെ അനുഭവങ്ങളെ ഏറ്റെടുപ്പാൻ നമ്മളെ ശക്തരാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മൂന്നാമതായി ഒരു ചിന്തയോടെ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ട്രാൻസ്ഫിഗറേഷൻ ത്രൂ മിഷൻ, ദൗത്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ രൂപാന്തരീകരണം സംഭവിക്കുന്നത്. സോ ഇറ്റ് ഇക്വിപ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഇറ്റ് പ്രൊവൈഡഡ് ജീസസ് ക്രൈസ്റ്റ് ടു ഗെയിൻ എ ന്യൂ വിഷൻ ഫോർ മിഷൻ. ഒരു പുതിയ ദർശനം രൂപപ്പെടുത്തുന്നതിനായിട്ട് സാധിച്ചു. ദൗത്യത്തിന് വേണ്ടി പുതിയ ദർശനം രൂപപ്പെടുത്തുന്നതിനായിട്ട് ഈ ട്രാൻസ്ഫിഗറേഷൻ സഹായിച്ചെന്ന് നമുക്കറിയാം. നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ മോശയും ഏലിയാവും തമ്മിൽ ഈ യേശു ക്രിസ്തുവുമായിട്ട് സംസാരിക്കുമ്പോൾ അവിടെ കൂടെ പോയ ശിഷ്യന്മാർക്ക് സംഭാഷിക്കുന്നതായിട്ടറിയാം, എന്താണ് സംഭാഷിച്ചതെന്ന് അറിയുകയില്ല. അവരുടെ വിഷയം എന്താണെന്ന് ഗ്രഹിപ്പാനുള്ള ഉൾബോധമോ ജ്ഞാനമോ ഒന്നും അവർക്കില്ല. അല്ലെങ്കിൽ തന്നെ യേശു കർത്താവിൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുപാട് ഓടി നടന്നിട്ടും കൂടെ നടന്നിട്ടും അവൻ പറഞ്ഞ ചില കാര്യങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവൻ കുരിശിനെക്കുറിച്ച് പല ആവർത്തി പറഞ്ഞു, പക്ഷെ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഈ മന്ദിരം പൊളിപ്പീൻ ഞാൻ 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞു, പക്ഷെ അവർക്ക് മനസ്സിലായില്ല. തൻ്റെ ജീവിതത്തിൻ്റെ സഹനത്തെക്കുറിച്ചും കഷ്ടതയെക്കുറിച്ചും കർത്താവ് പല ആവർത്തി പറഞ്ഞെങ്കിലും അവർക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്ന് നമ്മുടെയും ഒക്കെ സ്ഥിതി പലപ്പോഴും അങ്ങനെ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ആ യഥാർത്ഥ ഒരു വിചാരത്തോടെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നാം ആരാധിക്കുന്നുണ്ട്, എന്നാൽ അത് എന്താണ്? ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, ആരോടാണ് ആരാധിക്കുന്നത്? അവൻ്റെ ശ്രേഷ്ഠതയും അവൻ്റെ മഹത്വവും അവൻ്റെ വലിമയും മനസ്സിലാക്കിയാണോ ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് ചിന്തിക്കണം. ഈ പ്രസംഗിക്കുന്ന ഞാൻ എന്താണ് പ്രസംഗിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണോ ഞാൻ പ്രസംഗിക്കുന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കണം. ഇന്ന് പലപ്പോഴും നമുക്ക് പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, പക്ഷേ ആപ്ലിക്കേഷൻ പലപ്പോഴും നമുക്കില്ലാതെ വരികയാണ്. വി ആർ പ്രേയിങ് ടു ഗോഡ് ആൻഡ് വി ആർ വർഷിപ്പിംഗ് ദി ഓൾമൈറ്റി ഗോഡ്, ബട്ട് ദ ആപ്ലിക്കേഷൻ പാർട്ട് ഈസ് വെരി ഷാലോ ആൻഡ് വെരി ഫീബിൾ ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നത് വളരെ പ്രധാനം. ഇതിപ്പോഴും അങ്ങനെയാണ്, എന്തൊക്കെയോ സംഭാഷിക്കുന്നത് മാത്രം ഉണ്ട്, പക്ഷെ ഇതെന്താണെന്ന് അവർക്കറിയുകയില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് കുടിൽ കെട്ടാം, അത്രയേ ഉള്ള ചിന്തയുള്ളൂ ഒരു കുടിലിൽ വരുന്നത്. പക്ഷേ താഴ്വാരങ്ങളിൽ ചന്ദ്രരോഗം ബാധിച്ച് ഒരു അപ്പൻ അല്ലെങ്കിൽ ഒരു ഒരു ആത്മാവിന് അധീനനായ ഒരു ദുരാത്മാവിന് അധീനനായ ഒരു മകനെ കൊല്ലാൻ അവൻ്റെ വായിൽ നിന്ന് നുരയും പതയും ഒക്കെ വരുന്ന ഒരു മകനെയും കൊണ്ട് ഒരു പിതാവ് വരുന്നുണ്ട് ആ മലയറവാരത്തിലൂടെ ഇറങ്ങി വരുമ്പോൾ. കർത്താവ് ആ മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഈ ഇവരെ കൊണ്ടുവരികയാണ്. ഒരു രോഗം ബാധിച്ച മകനെയും കൊണ്ട് അവൻ്റെ അപ്പൻ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതുപോലുള്ള ജീവിത അനുഭവങ്ങൾ താഴ്വാരങ്ങളിൽ തന്നെ കാത്തിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കിയാണ് കർത്താവ് മലയിറങ്ങുന്നത്. പക്ഷേ അവർ പറയുന്നത് ഇതാണ് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ജീവിത അനുഭവം എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു സങ്കുചിത മനോഭാവം മാത്രമേ ശിഷ്യന്മാർക്ക് ഉള്ളൂ. നമുക്കറിയാം ഇതെങ്ങനെയാണ് ഈ ട്രാൻസ്ഫിഗറേഷൻ കർത്താവിന് മിഷൻ്റെ പുതിയ ദർശനങ്ങൾ കൊടുത്തതെന്ന് നോക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഞാൻ ഈ ഒരാപ്പൻ മകനെയും കൊണ്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഈ മകനെയും കൊണ്ട് ഞാൻ ശിഷ്യന്മാരുടെ അടുക്കെ പോയി, പക്ഷേ അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണെന്ന് പറയുന്നത് അറിയാമോ? നിങ്ങളുടെ അവിശ്വാസവും കോട്ടയുമുള്ള തലമുറയെ നിങ്ങളെ എത്രത്തോളം ഞാൻ സഹിക്കും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നമുക്ക് വിശ്വാസം കൂടിയേ തീരൂ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പലപ്പോഴും ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ കറ തീർന്ന വിശ്വാസം എത്ര പേർക്കുണ്ട്? അന്ധവിശ്വാസമെന്ന് പറയുന്നത് അന്ധമായ വിശ്വാസം എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. കണ്ണടച്ചങ്ങ് വിശ്വസിക്കുക, ഞാൻ പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം ലഭിക്കുമെന്ന് ഞാൻ കണ്ണും അടച്ചങ്ങ് വിശ്വസിക്കുന്ന ഒരനുഭവം. ഈ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, നമ്മളാരും ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ വേദനയിൽ തുണയാകുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ രോഗത്തിൻ്റെ നടുവിൽ സൗഖ്യം തരുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ പ്രയാസങ്ങളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ രോഗത്തെ സുഖപ്പെടുത്തുകയും നാളുകളിൽ എൻ്റെ ജീവിതത്തിൻ്റെ പാതകളെ ക്രമീകരിക്കുകയും ചെയ്യുന്ന ദൈവമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഈ വിശ്വാസമാണ് നമ്മുടെ ക്രിസ്തീയതയുടെ കാതൽ. കർത്താവ് പറയാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് വിശ്വാസമുള്ളവരായിട്ട് നിങ്ങൾ മാറണം, എങ്കിലേ നിങ്ങൾക്ക് മിഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ്. നോക്കിയേ, തുടർന്ന് അങ്ങോട്ട് വരുന്ന വാക്യത്തിൽ ഏകദേശം 9:44 നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. പക്ഷേ ശിഷ്യന്മാർക്ക് ആ വാക്ക് അർത്ഥമായില്ല, അത് തിരിച്ചറിയാതെ വണ്ണം അവർക്ക് മറഞ്ഞിരുന്നു. കണ്ടോ, ഇങ്ങനെയുള്ള ചില സത്യങ്ങൾ, ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശിഷ്യന്മാർക്കും അവൻ്റെ കൂടെയുള്ളവർക്കും സാധിക്കുന്നില്ല. പക്ഷേ അത് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ദൗത്യവും ജീവിതം എന്തിനാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇടയാവുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്? ഈ ആരാധനയിൽ കൂടെ വേറെ ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒറ്റ കാര്യം ചോദിച്ചാൽ മതി, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം? സമയമില്ല, ഞാൻ പെട്ടെന്ന് ഒരു കാര്യം പറയും. ഒരു ഒരു ചെറിയൊരു കഥയുണ്ട്. ഒരാൾ പാലത്തിൻ്റെ മേളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട് പോയി. പാലത്തിൻ്റെ മേളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ രാത്രി സമയത്താണ്. പക്ഷേ അയാളെ പോലീസ് കണ്ടു. പോലീസ് സമയത്ത് ആ സമയത്ത് അവിടെ നിന്ന് കറങ്ങുന്ന ഈ മനുഷ്യനോട് ചോദിച്ചു, എന്തോ അതിനാ ഇവിടെ വന്നേ എന്ന് ചോദിച്ചു. ഉടനെ പുള്ളി പറഞ്ഞു, ഞാൻ ചാകാനാണ് വന്നത്. ഉടനെ ഈ പുള്ളി പോലീസ് ചോദിച്ചു, എന്തിനാ നീ ചാകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, എന്തിനാ സാറ് ജീവിക്കുന്നതെന്ന് ചോദിച്ചു. എന്തിനാണ് സാറ് ജീവിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ കഥ ഇങ്ങനെ അവസാനിക്കുന്നത്, അവർ രണ്ടു പേരുകൂടി ആ പാലത്തെയും ചാടി ആത്മഹത്യ ചെയ്തു. പ്രിയപ്പെട്ടവരെ, എന്തിനാ ജീവിക്കുന്നതെന്ന് ശാന്തമായിട്ട് ഇന്ന് ഈ പള്ളിയിലിരിക്കുമ്പോൾ ഓരോരുത്തരും ഒന്ന് അവരവരോട് തന്നെ ചോദിച്ചത്, ഓ ഗോഡ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്? Why you are giving all possibilities and talents to me to live on this earth? What is the purpose of my life? എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മാത്രം ചോദിച്ചാൽ മതി, പ്രസംഗമെല്ലാം അങ്ങ് വിട്ടേര്. ഇതറിയുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തിനോട് ചേർന്ന് നിൽക്കുമെന്നുള്ളതിന് നമുക്ക് അത് പറയാനായിട്ട് സാധ്യമാകുകയില്ല. ഇവിടെ ശിഷ്യന്മാർക്ക് ഇതൊന്നും അറിയില്ല, അവർ അത് മറഞ്ഞിരുന്നു അവരുടെ ദൃഷ്ടിക്ക്. ഇത് എന്താണ് അവിടെ നടന്നതെന്നോ എന്താണ് നടക്കാൻ പോകുന്നതെന്നോ കർത്താവ് പറഞ്ഞിട്ടും അത് അവരുടെ ദൃഷ്ടിക്ക് മറഞ്ഞിരുന്നു. പിന്നീട് തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എത്ര മനോഹരമാണെന്നറിയാമോ ഈ ദർശനവുമായിട്ട് ചേർന്നുള്ളത്. നിങ്ങൾ നോക്കുമ്പോൾ അവർ കലഹിക്കുകയാണ്. എന്തിനാ കലഹിക്കുന്നത്? ആരാണ് വലിയവൻ? വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ഈ 9-ാം അധ്യായം മൊത്തം വായിക്കണം. ഇന്ന് ഇന്നത്തെ വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുഴുവൻ ഈ 9-ാം അധ്യായം വായിച്ചോളൂ. ഇന്നത്തെ ഐതർ ഇംഗ്ലീഷ് ഓർ മലയാളം ഓർ എനി അതർ, 9-ാമത്തെ വായിച്ചോ. എന്തോ വായിക്കുന്നുണ്ടാകണം, ആരാണ് വലിയവനെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആരാണ് വലിയവൻ? വലിയ തർക്കമാണ്, അതാണ് അവർക്ക് വലിയ കാര്യം. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാ വലിയവൻ? കർത്താവ് അപ്പോൾ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ വെച്ചിട്ടിരിക്കുക, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയവനാണ് വലിയവൻ. ഏറ്റവും ചെറിയവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ വലിയവൻ എന്ന് കർത്താവ് പറയുകയാണ്. അതാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് കാണിക്കുന്ന മാതൃക. മിഷൻ്റെ ദൗത്യത്തിന് വേണ്ടിയുള്ള ദർശനം അതാണ്. അപ്പോൾ ഞാൻ ചില ദർശനങ്ങളെക്കുറിച്ച് പറഞ്ഞു. വിശ്വാസമുണ്ടായിരിക്കണം. മറ്റൊന്ന്, ജീവിതത്തിൽ നമ്മൾ എന്താണ് പറയുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊരു ഉത്ബോധം വേണം. മറ്റൊന്ന് ഞാൻ പറഞ്ഞത്, ഈ വലിയവൻ ആരാണ് ദൈവരാജ്യത്തിൽ എന്ന് കർത്താവ് അവർക്ക് ദർശനം കൊടുക്കുകയാണ്. തുടർന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ മറ്റൊരു ദർശനം കർത്താവ് അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് എന്ത് കിട്ടുമെന്നോർത്ത് ഈ ഇതിന് വേണ്ടി ഇറങ്ങിയിട്ട്, ഓ അവിടെ പോയാൽ എന്തോ കിട്ടും, ഇവിടെ പോയാൽ എന്തോ കിട്ടും, അവിടെ നിന്ന് എന്ത് കിട്ടും എന്നുള്ള രീതിയല്ല. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് കർത്താവ് പറയും. അതാണ് ദൗത്യത്തിലുള്ള ഒരു പുതിയ ദർശനം. തുടർന്ന് അതിൻ്റെ 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, കർത്താവ് 70 പേരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ശുശ്രൂഷയുടെ ചില ദൗത്യത്തിൽ അല്ലെങ്കിൽ ജീവിത ശുശ്രൂഷയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവ് പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. തുടർന്ന് അവരെ ഈരണ്ടായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് അതിനെ അയക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ട്രാൻസ്ഫിഗറേഷൻ ത്രൂ മിഷൻ. വെറുതെ രൂപാന്തരീകരണവും ട്രാൻസ്ഫോർമേഷനും ട്രാൻസ്ഫിഗറേഷനും ഒക്കെ ഉണ്ടായെന്ന് പറയാനല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് പറയുകയല്ല. ഇന്ന് പലപ്പോഴും മർത്തമക്കാരോട് നീ രക്ഷിക്കപ്പെട്ടവനാണെന്ന് ചോദിച്ചാൽ എല്ലാവരും നിന്ന് വേർക്കും. പ്രിയമുള്ളവരെ, നമ്മൾ പറയണം, നമ്മൾ രക്ഷിക്കപ്പെട്ടതാന്ന് പറയണം. നമുക്ക് എന്തുകൊണ്ടാണ് പറയാൻ തൻ്റെ ഇടമില്ലാത്തത്? അതുകൊണ്ട് ഇവിടെ പറയുന്നു, എന്താണെന്ന് പറയുന്നത് അറിയാം, നമ്മളുടെ രക്ഷിത ഗണമാണെങ്കിൽ, നമ്മളൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണെങ്കിൽ, നമ്മളുടെ ദൗത്യത്തിലൂടെയാണ് നമ്മുടെ ശുശ്രൂഷ നമ്മൾ ഫലവത്താകുന്നതെന്ന് മനസ്സിലാക്കണം. അവർ രൂപാന്തരം കാണുന്നത് ദൗത്യത്തിലൂടെയാണ്. ട്രാൻസ്ഫിഗറേഷൻ ത്രൂ മിഷൻ എന്ന് നമ്മൾ മറന്നുപോലെ. ഞാൻ മൂന്ന് ചിന്തകളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ശ്രമിച്ചത് ഈ മറുരൂപമലയിലെ ദർശനത്തിനോട് ചേർന്ന്. ഒന്ന്, മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ എന്നുള്ള ഈ പ്രത്യേക ഭാഗത്തിൽ നിന്ന് ഞാൻ പറയാൻ ശ്രമിച്ചത് ട്രാൻസ്ഫിഗറേഷൻ ത്രൂ പ്രയർ, പ്രാർത്ഥനയിൽ കൂടെ. മറ്റൊന്ന് ട്രാൻസ്ഫിഗറേഷൻ ത്രൂ സഫറിങ്. മൂന്ന്, ട്രാൻസ്ഫിഗറേഷൻ ത്രൂ മിഷൻ. പ്രാർത്ഥനയിൽ കൂടെ താൻ ആർജിച്ചെടുത്ത ഒരു രൂപാന്തരീകരണം, തൻ്റെ സഹനത്തിലൂടെ താൻ രൂപപ്പെടുത്തിയെടുത്ത ഒരു രൂപാന്തരീകരണം, താൻ ഈ ലോകത്തിൽ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരു രൂപാന്തരീകരണം. ഞാൻ എൻ്റെ പ്രസംഗം കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ മറുരൂപമലയിൽ വലിയൊരു ദർശനമാണ് കാണിച്ചതെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് മറ്റൊരു മല ഒരുങ്ങി. ആ മലയാണ് കാൽവറി മല. ഈ രൂപാന്തരപ്പെട്ട യേശു, ദ ട്രാൻസ്ഫിഗേർഡ് ക്രൈസ്റ്റ് ബിക്കെയിം ഡിസ്ഫിഗേർഡ് ഓൺ ദി ക്രോസ് ഓഫ് കാൽവറി. രൂപാന്തരപ്പെട്ട കർത്താവ് വിരൂപമാക്കപ്പെട്ടു കുരിശിൽ. എന്തുകൊണ്ടാണ് ഈ രൂപാന്തര ഈ മറുരൂപമലയിൽ നിന്ന് അവൻ പ്രാപിച്ച ആ ദർശനമാണ് ഈ കാൽവറി മലയിൽ അനേകർക്ക് വേണ്ടി യാഗമാകാൻ അവനെ ഇടയാക്കിയത്? ഞാൻ എപ്പോഴും ധ്യാനിക്കുന്ന ഒരു വിഷയമുണ്ട്, ഈ അബ്രഹാമിൻ്റെ ഏക സന്താനം ഇസഹാക്ക്. ഇസഹാക്കിനെ മോറിയാമലയിൽ യാഗം കഴിക്കാൻ കൊണ്ടുപോയപ്പോൾ ആ ഇസഹാക്കിന് പകരമായി ദൈവം ഒരു ആട്ടിൻകുട്ടിയെ അവിടെ ഒരുക്കി. എന്നാൽ തൻ്റെ ഏകജാതനായ മകൻ കാൽവറി ക്രൂശിൽ യാഗമാകാൻ പോയപ്പോൾ അബ്രഹാമിൻ്റെ മകനായി ആട്ടിൻകുട്ടിയെ ഒരുക്കിയ ദൈവം മൗനമായിരുന്നു. എന്തേ ദൈവമേ നീ അങ്ങനെ ചെയ്തത് എന്ന് നമ്മൾ ചോദിച്ചാൽ ദൈവം പറയും, അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു, നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന് ദൈവം പറയും. അബ്രഹാമിൻ്റെ മകന് പകരമായി മോറിയാ മലയിൽ ഒരാട്ടിൻകുട്ടി ഒരുക്കിയ ദൈവം, അറ്റ് ദ സെയിം ടൈം ദ ഓൾമൈറ്റി ഗോഡ് കെപ്റ്റ് സൈലന്റ് വെൻ ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ വാസ് ക്രൂസിഫൈഡ്. ക്രൂശിക്കപ്പെട്ട സമയത്ത് സൈലൻ്റ് ആയിരുന്നു. കാരണം എന്നാ? അത്രമാത്രം നമ്മളെ അവൻ സ്നേഹിച്ചു. മറുരൂപമലയിലൂടെ രൂപാന്തരപ്പെട്ട കർത്താവിനെ നമ്മൾ കാണുന്നത് കാൽവറി മലയിലെ മരണത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. അവനോട് സംഭാഷിച്ചത് നിര്യാണത്തെക്കുറിച്ചാണ്, അതിനുള്ള ശക്തി ലഭിക്കാനാണ്. ക്രൈസ്തവ ജീവിതയാത്രയിൽ പതറിപ്പോകാതെ ശക്തി ലഭിക്കുന്ന ഇടങ്ങളാണ് പ്രിയപ്പെട്ടവരെ ആരാധന. വിശുദ്ധ കുർബാന വന്ന് വെറുതെ ബ്രെഡും വൈനും ഒക്കെ കഴിച്ചു വെറുതെ നമ്മൾ പ്രാർത്ഥിച്ചു പോയി എന്നുള്ളതല്ല. അടുത്ത ഒരാഴ്ച, അടുത്ത കുറേ ദിവസങ്ങൾ, അല്ല എൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ ഞാൻ പിടിച്ചു നിൽപ്പാനുള്ള ശക്തി എനിക്ക് ലഭിക്കുന്ന ഒരിടമായിട്ട് മാറണം. എത്രയോ കാൽവറി മലകൾ നമ്മളെ ഇങ്ങനെ ജീവിതാനുഭവങ്ങളുടെ നടുവിൽ കാത്തിരിക്കുന്നു. അതിനെയൊക്കെ അതിജീവിപ്പാനിടയാകുന്നത് ഇതുവഴി ലഭിക്കുന്ന ഒരു ശക്തിയും രൂപാന്തരവുമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മിസ്റ്റർ തോമസ് സ്കറിയ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും.